അധ്യായം 41, പേജ് 274. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള പാലം. അല്ല, ഞാനല്ല അത് ചെയ്തത്. കൊന്നാലും ഇതല്ലാത്തൊരു ഉത്തരം എനിക്ക് പറയാനില്ല. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ ഞാനത് ചെയ്തേനെ, അതിനേക്കാൾ വലിയൊരു ശരിയില്ലെന്ന ഉത്തമ ബോധ്യത്തോടെ. ദിനകരൻ എൻ്റെ ചിന്തകളിൽ കുഴപ്പമുണ്ടാക്കി. അവനെയാണ് ആദ്യം കൊല്ലേണ്ടതെന്ന തോന്നലുണ്ടാക്കി. എനിക്ക് കാണാം, നിങ്ങൾ ചൂണ്ടിക്കാട്ടുകയൊന്നും വേണ്ട. എൻ്റെ ഇടത്തെ കണ്ണിനെ നനച്ചുകൊണ്ട് കിനിഞ്ഞിറങ്ങി എഴഞ്ഞു പോകുന്നത് ചുവന്ന ഒരു മണ്ണിരയൊന്നുമല്ല, എൻ്റെ ചോര തന്നെയാണ്. ഇളം ചൂടുള്ള നേർച്ചാൽ, പിന്നെ മാത്രം ഒരു ചുവന്ന തടാകം. അതിൻ്റെ മീതെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു. എൻ്റെ ചോരയിലൊരു സൂര്യനുണ്ടെന്നത് എൻ്റെ ആവേശം മാത്രമല്ല, ദിനകരനും അതറിയാം. എൻ്റെ കൺപീലികൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു വരയ്ക്കുള്ളിലൂടെ നോക്കുന്നതുപോലെ കാഴ്ചകൾ കൊത്തിനുറുക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും ഈ ഉറുമ്പുകളെ എനിക്ക് വ്യക്തമായി കാണാം. അച്ചടക്കത്തോടെ വരിവരിയായി വന്ന് തടാകത്തിൽ നിന്ന് കുടിച്ചു മിണ്ടാതെ വരിവരിയായി തിരിച്ചു പോകുന്നു. ഇടയ്ക്ക് സൂര്യനെ മറച്ചുകൊണ്ട് ഉറുമ്പുകൾക്കും തടാകത്തിനും മീതെ വീഴുന്ന നേളുകൾ നിങ്ങളുടേതാണോ? ദിനകരനെക്കുറിച്ച് അങ്ങേയറ്റം എനിക്കറിയാവുന്നത് ഇത്രമാത്രം. അവൻ്റെ കൈ എപ്പോഴും എൻ്റെ കയ്യിലായിരുന്നു. ഇളം ചൂടുള്ളതും എല്ലുകളുടെ ദാർഢ്യം വല്ലാതെ അനുഭവിപ്പിക്കുന്നതുമായ അസാധാരണമായൊരു കൈത്തലം. മുറുക്കെ പിടിച്ചപ്പോഴൊക്കെ അതെനിക്ക് തന്ന സുരക്ഷിതബോധം ചെറുതല്ല. ഞാനും അവനും തമ്മിൽ ഇങ്ങനെയൊരു തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യം. അതിനർത്ഥം ഞാനാണത് ചെയ്തത് എന്നല്ല. ടെൻ്റ് കത്തിച്ചാമ്പലാവണം, ചൂഷണത്തിൻ്റെ പ്രതീകമാണത്. ഞാൻ ടെൻ്റ് വെറും തുണിയും കയറും കടലാസുമാണ്. അത് കത്തിച്ചതുകൊണ്ടൊന്നും ചൂഷണമില്ലാതാവുന്നില്ല. അവൻ പ്രതീകാത്മകമായാണ് അത് ചെയ്യുന്നത്, ഒരുത്തൻ്റെ കോലം കത്തിക്കുന്നത് പോലെ. ഞാൻ തിന്മയുടെ പ്രതീകത്തെയല്ല, തിന്മയെയാണ് കത്തിച്ചു കളയേണ്ടത്. അവൻ എങ്കിൽ കുമാരനെ കൊല്ലുക. ഞാൻ കൊലയുടെ തത്വശാസ്ത്രം കാലഹരണപ്പെട്ടു. ചീഞ്ഞ മീൻ കുഴിച്ചു മൂടണമെന്നാണ് ഞാൻ പറയുക. അത് ചന്തയിൽ കൊണ്ടുചെന്ന് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കരുത്. സ്ത്രീകൾ അത് പാകം ചെയ്ത് കുഞ്ഞുങ്ങളെ തീറ്റിക്കും. അവൻ അപ്പോഴാണ് അവനെ കൊല്ലണമെന്ന ശക്തമായ തോന്നൽ എനിക്കുണ്ടായത്. അരാജകത്വത്തിലേക്കും നിഷ്ക്രിയതയിലേക്കും വ്യാജ സമാധാനത്തിലേക്കുമാണ് അവൻ ക്ഷണിക്കുന്നത്. ഇനി നീ എങ്ങനെയാണ് തിന്മയെ ഇല്ലാതാക്കാൻ പോകുന്നതെന്ന് പറ. ഞാൻ പരിഹാസം മറച്ചു വയ്ക്കാതെ ചോദിച്ചു. തിന്മയെ ഇല്ലാതാക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. തിന്മ അമൂർത്തമായൊരു സത്തയാണ്, മനുഷ്യരുടെ മനസ്സിൽ മാത്രം ജനിക്കാനും വളരാനും കഴിയുന്നൊരു പ്രതിഭാസം. മനസ്സിൽ നിന്ന് പിടിച്ചു പുറത്തിട്ടാൽ അത് പിടഞ്ഞ് ചത്തുപോകും. വീണ്ടും എനിക്ക് അവനെ കൊല്ലുകയല്ലാതെ മാർഗമില്ലെന്ന് വരുന്നു. വ്യക്തിവാദമാണ് അവൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ അവനെ അവസാനമായി കണ്ടത് ഒറ്റയ്ക്കല്ല, ആദിയിലുള്ളവർ മുഴുവൻ കണ്ട അതേ കാഴ്ച തന്നെ. കാറ്റിനെതിരെ തലയുയർത്തി അവൻ വെള്ളത്തിലൂടെ നടന്നുപോയത്, വെണ്മയാർന്ന അവൻ്റെ വസ്ത്രങ്ങൾ പിറകോട്ട് ആദിയിലേക്ക് പറക്കുന്നത്, അസ്തമയ സൂര്യൻ കണ്ണിൽ നിന്ന് മറയും പോലെ മെല്ലെ മെല്ലെ അവൻ മാഞ്ഞു പോകുന്നത്. കാറ്റിനപ്പോൾ കനത്ത മീൻമണമുണ്ടായി. വല നിറയെ, വഞ്ചി നിറയെ, കൊട്ട നിറയെ, വട്ടാര നിറയെ മീനുമായി ആദിയിലെ മീൻപിടുത്തക്കാർ കൂട്ടത്തോടെ കയറി വരുന്നത് പോലെ വെള്ളം കിടന്നിളകി മറിഞ്ഞു. ഉദയസൂര്യനോടൊപ്പം അവൻ മടങ്ങി വരുന്നതും കാത്ത് ചക്രവാളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഞങ്ങൾ കാത്തിരുന്നു. അവന് പകരം വെളുത്ത ഒറ്റവസ്ത്രമെടുത്ത ഒരു തീർത്ഥാടക സംഘം ആദിയിലെത്തി. മഴയുടെയും പുഴയുടെയും പ്രതിനിധികൾ, ഉറവകളുടെയും നീർച്ചാലുകളുടെയും പ്രതിനിധികൾ, കിണറുകളുടെയും കുളങ്ങളുടെയും സുരങ്കുകളുടെയും പ്രതിനിധികൾ, ചതുപ്പുകളുടെയും നീർത്തടങ്ങളുടെയും വയലുകളുടെയും പ്രതിനിധികൾ, മഹാനദികളുടെയും ഉഗ്രജലപാതങ്ങളുടെയും പ്രതിനിധികൾ, കായലിൻ്റെയും കടലിൻ്റെയും പ്രതിനിധികൾ. ആദിയിൽ നിന്ന് ആരുണ്ട്? തീർത്ഥാടകർ ചോദിച്ചു. ഞങ്ങൾ ദിനകരനെ കാക്കുകയാണ്. അതുകൊണ്ട് വെളുത്ത ഒറ്റവസ്ത്രമെടുത്ത് അമ്പു ആദിയെ പ്രതിനിധീകരിക്കാൻ എത്തിയപ്പോൾ ഞാൻ അതെ സമ്മതിക്കുന്നു, ഞാൻ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. ഒരു കുട്ട വിസർജ്യമാണവൻ. ആദിയെ പ്രതിനിധീകരിക്കാൻ അവൻ യോഗ്യനല്ല. എൻ്റെ വാക്കുകൾ എത്ര സത്യമായിരുന്നു എന്നറിയണമെങ്കിൽ അവിടെയപ്പോഴുണ്ടായ പിറുപിറുക്കലുകൾ ഓർത്താൽ മതി. ഒരാളും, പടിഞ്ഞാറേ താഴത്തെ ചെറുപ്പക്കാർ പോലും അമ്പു ആദിയെ പ്രതിനിധീകരിക്കണം എന്ന് പറഞ്ഞില്ല. തീർത്ഥാടകർ സംശയിച്ചു. അവർ കടന്നുപോയി. വിളറിപ്പോയ മുഖത്തോടെ അമ്പു നോക്കി നിന്നു. അമ്പുവിനെന്നോട് ജന്മവൈരാഗ്യം പോലെ എന്തോ ഉണ്ട്, വെറുപ്പിൻ്റെയും അപ്പുറത്തുള്ള എന്തോ ഒന്ന്. എനിക്കവനോടുള്ള അല്ലെങ്കിൽ ആരോടെങ്കിലുമുള്ള എല്ലാ ശത്രുതയും ആദിക്ക് വേണ്ടിയുള്ളതാണ്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്ക് ഒരു പാലമുണ്ടെങ്കിൽ ആ പാലം കടന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കും. വെള്ളവും വയലും കാടും നീർത്തടങ്ങളും ആദിയിലേതുപോലെ തെളിമയാർന്നു കിടക്കുന്നത് കാണാൻ. നീന്തി തുടിക്കുന്ന മീനുകളെയും പറന്നു പൊങ്ങുന്ന കിളികളെയും ഓടിക്കളിക്കുന്ന കുഞ്ഞുങ്ങളെയും സ്നേഹത്താൽ ഉഴുതുമറിച്ച് മണ്ണിൽ വിത്തെറിയുന്ന മനുഷ്യരെയും കാണാൻ. നിറഞ്ഞ കഥാരാവുകളുടെ മേൽ നിലാവ് പെയ്യുന്നത്, തമ്പുരാന്റെ വിളക്കുമാണത്തിൽ മൺവിളക്കിരിയുന്നത്, കയ്യിൽ കൈകോർത്ത് ഞാനും ദിനകരനും വയൽവരമ്പിലൂടെ നടക്കുന്നത് കാണാൻ. എന്നിട്ട് ഞാൻ സന്തോഷത്തോടെ കയ്യും വീശി പാലത്തിനപ്പുറത്തേക്ക് നടന്നുപോകും. ഭൂമിരേഖകളുമായി ആദിയിലെ ചെറുപ്പക്കാർ ടെന്റിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഒരു കലുങ്കിന്മേലിരുന്നു. അമ്പുവാണ് അവരെ നയിച്ചിരുന്നത്. തന്ത്രപരമായ ഒരിടപെടൽ അവന്. ബുദ്ധിശൂന്യമായൊരു തീരുമാനം ചെറുപ്പക്കാർക്ക്. ചുട്ട മീനിൻ്റെ മണം ഓർമ്മയിൽ കരുതുമെന്ന് വിചാരിക്കാൻ ഒരു ന്യായവുമില്ലാത്ത ചെറുപ്പക്കാർക്ക് ഇടിമിന്നൽ പോലെ രണ്ടു ചിറകുകൾ കൊടുക്കാമെന്നോ മറ്റോ അമ്പു വാഗ്ദാനം ചെയ്തു. ഇടനിലക്കാരനാണവൻ. മീൻപിടുത്തത്തേക്കാൾ മികച്ചതാണ് കൂട്ടിക്കൊടുപ്പ് എന്ന് വിശ്വസിക്കുന്നവൻ. ഇന്ന് മണ്ണിനെ കൂട്ടിക്കൊടുത്തുവെങ്കിൽ നാളെ അവൻ പെണ്ണിനെ കൂട്ടിക്കൊടുക്കുന്നവനായി തീരും തീർച്ച. അത് ചെയ്തത് അമ്പുവാണെന്ന് ഞാൻ സംശയിച്ചാലും നിങ്ങൾ സംശയിക്കില്ല, നിങ്ങൾ തെളിയിക്കില്ല. നിങ്ങൾക്കാവശ്യം ദിനകരനെയോ എന്നെയോ ആണ്. ടെന്റിനോടൊപ്പം ഭൂമിരേഖകളും കത്തിച്ചാമ്പലാകേണ്ടത് ആരുടെ ആവശ്യമാണ്? ടെന്റിലുള്ളവർ ഏത് പാതാളത്തിലൊളിച്ചാലും പിടിച്ചുകൊണ്ടുവന്ന് പട്ടയങ്ങൾ തിരിച്ചു വാങ്ങുമെന്ന് ദിനകരൻ ഉറപ്പിച്ചിട്ടുണ്ട്. ചാമ്പലിൽ നിന്ന് ഭൂമിരേഖകൾ പുനർജനിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഭൂമിയെ ഞങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഹൃദയങ്ങളിലാണെന്നോർക്കണം. കടലാസുകൾ അപ്രസക്തമാകുന്ന ഇടത്തിൽ ഞാനിവിടെ ഈ കലുങ്കിന്മേലിരുന്ന് ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ദിവാസ്വപ്നങ്ങൾ കണ്ടു. ഞങ്ങൾ ചെറുപ്പക്കാർ ഉറക്കെ ചിരിച്ചും കൂവി വിളിച്ചും ചെളിവാരിപ്പൊത്തി ബണ്ടുകൾ കെട്ടുന്നു. ഒരുപാട് കുട്ടികൾ അവരുടെ കൊച്ചു തോണികളുമായി പായൽ വാരിമാറ്റാൻ പോകുന്നു. മാർക്കോസ് ഉറക്കെ കവിത ചൊല്ലിക്കൊണ്ട് ചണ്ടും ചെളിയും കോരിയെറിഞ്ഞു. കുഞ്ഞിമാധുമ്മ വിത്ത് നനയ്ക്കുന്നു. ദേശക്കാരനവർ കാപ്പുകലക്കിൻ്റെ നാലിലെന്ന പോലെ മുണ്ടെടുക്കാതെ കോണകം മാത്രം കെട്ടി കഴുത്തുവരെ ചെളിയിൽ മുങ്ങിത്തപ്പുന്നു. ദിനകരൻ്റെ അമ്മ വലിയ അലുമിനിയ കലത്തിൽ കാപ്പിക്ക് വെള്ളം വെക്കുന്നു. കാർത്യാനിയും ദേവകിയും കക്ക വേവിക്കുന്നു. കുട്ടികൾ ഞാനും ദിനകരനും അടക്കം പറയുന്നു. മീൻ മണക്കുന്ന നമ്മുടെ പെൺകുട്ടികൾ മീൻ പോലെ വഴുതുന്ന സൂത്രക്കാരികൾ. മുട്ടോളം ചേറിൽ നിന്നുകൊണ്ട് അവർ പണിയെടുക്കുന്നു. കുനിഞ്ഞു നിൽക്കുമ്പോൾ മടക്കിക്കുത്തിയ പാവാടയുടെ കീഴെ ചേറുപുരണ്ട അവരുടെ തഴുത്ത കണങ്കാലുകൾ ഞാൻ ഒളിഞ്ഞു നോക്കുന്നു. എൻ്റെ ചുണ്ടിലൊരു മൂളിപ്പാട്ട് വരുന്നു. ഇത് സന്തോഷിക്കാനുള്ള കാലമാണ്, പ്രണയിക്കാനുള്ള കാലമാണ്. പുല്ലു പറിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ മാറിടത്തിൻ്റെ വിടവിലേക്ക് ദിനകരൻ്റെ കണ്ണുകൾ തെന്നി വീഴുന്നു. മധുരമായൊരു ചിരി കൊണ്ട് അവൻ്റെ ചുണ്ട് നനയുന്നു. ഞാനത് കണ്ടുപിടിക്കുന്നു. ഞങ്ങൾ ചെറുപ്പക്കാർ മുഴുവനും അത് കണ്ടുപിടിക്കുന്നു. ഞങ്ങൾ അവനെ വളയുന്നു, ചെളി കൊണ്ട് അവനെ പൊതിയുന്നു. ഞങ്ങൾ വെള്ളത്തിൽ കിടന്നുരുളുന്നു. ആദി ഞങ്ങളെ പൊതിയുന്നു. ചിരി, മണികിലുക്കം പോലെ ചിരികൾ. പെൺകുട്ടികളുടെ മണം, മീൻ ചുടുന്ന മണം, കക്ക വേവുന്ന മണം, കാപ്പി തിളയ്ക്കുന്ന മണം. ഏതോ വീട്ടിൽ ഒരു കുഞ്ഞു ജനിച്ചിട്ടുണ്ട്. മുലപ്പാലിൽ നനഞ്ഞ തുണി കാറ്റത്തുളക്കാനിട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ മടിയിലാണ്. ഇതാണോ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള പാലം? പൊന്മണി, അത് ദിനകരൻ്റെ ശബ്ദമാണ്. എവിടെ നിന്നാണ് അവൻ വിളിച്ചു പോകുന്നത്? അല്ല, ഞാനല്ല അത് ചെയ്തത്.